ഹസ്സൻ നസ്റുള്ളയുടെ കൊലപാതകത്തോടെ പശ്ചിമേഷ്യൻ സംഘർഷം അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ ഒക്ടോബർ 7 തുടങ്ങിയ സംഘർഷത്തിലെ ഇതുവരെയുള്ള ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി ഇതിനെ കണക്കാക്കാം. മാത്രവുമല്ല, മൊത്തത്തിൽ ഈ പ്രദേശത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കാണുമ്പം കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ പശ്ചിമേഷ്യയിലുണ്ടായ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിലൊന്നാണ് ഹസ്സൻ നസ്റുള്ളയുടെ കൊല. ഇത് ഒരു വ്യക്തിയുടെ കൊലപാതകം എന്നുള്ളതിനേക്കാൾ പല മാനങ്ങളുമുള്ള ഒരു സംഗതിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഹസ്സൻ നസ്റുള്ള എന്ന് കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഹസ്സൻ നസ്റുള്ള ഒരുപക്ഷെ കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ അറബ് ലോകം കണ്ട ഏറ്റവും വലിയ ഫോക്ക് ഹീറോ, ജനനായകനാണ് എന്ന് അദ്ദേഹത്തോട് വിയോജിച്ചാലും ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം താൻ എന്ത് ലക്ഷ്യവുമായി രംഗത്തിറങ്ങിയോ ആ ലക്ഷ്യത്തിൽ വൻ രാഷ്ട്രങ്ങൾ പോലും പരാജയപ്പെടുന്നിടത്ത് വിജയം കൈവരിക്കുകയും ആ വിജയത്തെ അറബികളുടെ വൈകാരികമായ ആവേശമാക്കി മാറ്റുന്നതിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഹസ്സൻ നസ്റുള്ള. 1982 തെക്കൻ ലബനോൻ ഇസ്രായേൽ കയ്യേറുകയുണ്ടായി. 18 നീണ്ട യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ തോറ്റ് തെക്കൻ ലബനോണിൽ നിന്ന് പിന്മാറുന്നതോടെ, അല്ലെങ്കിൽ ആ പിന്മാറ്റത്തിന് മുമ്പുള്ള നിരവധി യുദ്ധഘട്ടങ്ങളിലൂടെ, ഒരു ഷിയ മിലീഷ്യയുടെ നേതാവ് എന്ന തലത്തിൽ നിന്ന് അറബ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ഫോക്ക് ഹീറോ ആയി, ഐതിഹാസിക പുരുഷനായി ഹസ്സൻ നസ്റുള്ള മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹസ്സൻ നസ്റുള്ള ഒരു വ്യക്തി എന്നതിനേക്കാൾ ഒരു പ്രതീകമാണ്. അത്തരമൊരു പ്രതീകത്തെ വധിക്കുന്നതിലൂടെ ഇസ്രായേൽ ബോധപൂർവം തന്നെ ഈ സംഘർഷത്തെ ഏറ്റവും അപകടകരമായ ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഹസ്സൻ നസ്റുള്ളയുടെ വ്യക്തിത്വവും രാഷ്ട്രീയവും പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുമ്പോൾ പല സംഗതികൾ അതിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഒന്ന്, ഇസ്രായേലിനെതിരിൽ അതിശക്തമായ നിലപാടെടുക്കുകയും 2000 മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ തെക്കൻ ലബനോണിൽ നിന്ന് പുറത്താക്കുന്നതിന് നേതൃത്വം വഹിക്കുക, 2006 ഇസ്രായേലി സൈന്യത്തെ തോൽപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുക എന്നു തുടങ്ങി ഒരു ഭാഗത്ത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട അറബ് ഇസ്രായേലി സംഘർഷത്തിൻ്റെ തുടക്കം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധ ബിംബമാണ് ഒരു ഭാഗത്ത് ഹസ്സൻ നസ്റുള്ള. മറ്റൊരു ഭാഗത്ത് നമ്മൾ വസ്തുനിഷ്ഠമായി കാണുമ്പോൾ ഹസ്സൻ നസ്റുള്ള ഇറാൻ്റെ അറബ് ലോകത്തെ ഒരു ഉപകരണമായിരുന്നു. ഇറാൻ എന്തൊക്കെ താല്പര്യങ്ങളാണോ പശ്ചിമേഷ്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ ഏറ്റവും പ്രബലവും ഏറ്റവും അവലംബനീയവുമായ ഉപകരണമായിരുന്നു ഹസ്സൻ നസ്റുള്ളയും ഹിസ്ബുള്ളയും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയേണ്ടതുണ്ട്. ഏറ്റവും കൃത്യമായി അതിന് പറയാവുന്ന ഒരു ഉദാഹരണമാണ് 10 മുമ്പ് സിറിയയിൽ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹിസ്ബുള്ള എടുത്ത നിലപാട്. തങ്ങൾ അതുവരെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ഇസ്രായേലിനെതിരിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യയുടെ ശത്രുക്കൾക്കെതിരിൽ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പ്രതിജ്ഞ എടുക്കുകയും നിരന്തരമായ അവകാശമുന്നയിക്കുകയും ചെയ്തിരുന്ന ഹിസ്ബുള്ള തന്നെ തങ്ങളുടെ ആയുധ കൂമ്പാരവുമായി സിറിയയിലെ ആഭ്യന്തര സംഘർഷത്തിൽ നേരിട്ടിടപെടുകയും ബഷാർ അൽ അസദിൻ്റെ ക്രൂരവും അടിച്ചമർത്തുന്നതുമായ ഭരണകൂടത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഇത് അതുവരെ ഹസൻ നസ്റുള്ളക്കും ഹിസ്ബുല്ലക്കും അവരുടെ ഷിയാ സ്വത്വത്തിനപ്പുറം പശ്ചിമേഷ്യയിലും പുറത്തുമുണ്ടായിരുന്ന വലിയ മതിപ്പും ആരാധനയും കുറക്കാനിട വരികയും ആത്യന്തികമായി തങ്ങളുടെ ഇറാനിയൻ ഷിയാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഹിസ്ബുല്ലയുടെ ലക്ഷ്യം എന്ന നിഗമനത്തിലേക്ക് പലരെയും എത്തിക്കുകയുണ്ടായി. ഞാൻ തന്നെ ആ കാലഘട്ടത്തിൽ ഈ വിഷയകമായൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു ഹസൻ നസ്റുള്ളയുടെയും ലബനോൻ രാഷ്ട്രീയത്തെയും കുറിച്ച്. മാത്രവുമല്ല അതിൽ ഹിസ്ബുല്ല വിജയിക്കുകയും ചെയ്തു. ആ നിലക്ക് ഹസൻ നസ്റുള്ളയുടെ നേതൃത്വത്തിലുള്ള ഹിസ്ബുല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയായി നമുക്ക് പറയാൻ പറ്റുന്നത് ഹിസ്ബുല്ല എന്തൊക്കെ ഹസൻ നസ്റുള്ളയുടെ നേതൃത്വത്തിൽ ലക്ഷ്യം വെച്ചിരുന്നുവോ എന്തിലൊക്കെ ഏർപ്പെട്ടിരുന്നുവോ അതിലെല്ലാം വിജയം കൈവരിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിലാകട്ടെ, പ്രത്യേകിച്ച് 2006 2000 വരെയുള്ള കാലയളവിലാണെങ്കിലും ഒക്കെ തന്നെ ഈ നിലക്ക് ഹിസ്ബുല്ലയുടെ ഒരു മിലീഷ്യയാണിത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് ഒരു നിലക്ക് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു വലിയ പ്രൈവറ്റ് മിലീഷ്യ ഉണ്ടാവുന്നു എന്ന് നമ്മൾ വിഭാവനം ചെയ്ത് നോക്കുക. അതായത് ഇന്ത്യൻ സൈന്യത്തിന് ഒരു നിലക്കും മുഖാമുഖം നിൽക്കാൻ പോലും കഴിയാത്ത, ഇന്ത്യൻ ഭരണകൂടത്തിന് ഒരു നിലക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അത്ര സൈനിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഉള്ള ഒരു സ്വകാര്യ സേന ഇന്ത്യയിൽ രൂപപ്പെടുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകുമോ അതേ സാഹചര്യം ലബനോൻ. പക്ഷേ ഇന്ത്യ പോലെയല്ല, ചെറിയൊരു രാജ്യമാണ്. ആ ചെറിയൊരു രാജ്യത്തിൽ അവിടുത്തെ ഭരണകൂടം, അവിടുത്തെ സൈന്യം, ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥക്ക് മുഴുവൻ അതീതമായി പ്രവർത്തിക്കുന്ന, അതേസമയത്ത് ആ വ്യവസ്ഥയുമായി പ്രകടമായ സംഘർഷങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി പ്രവർത്തിക്കുന്ന ഒരു മിലീഷ്യയാണ്, ഒരു സ്വകാര്യ സേനയാണ് ഹിസ്ബുല്ല. അബ്ബാസ് മൂസവി ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. അതിനുശേഷം അബ്ബാസ് മൂസവിയുടെ വധത്തിന് ശേഷമാണ് ഹസൻ നസ്റുള്ള അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. പക്ഷേ ഹസൻ നസ്റുള്ള നേതൃത്വം ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം ഒരു പരിധിവരെ, ഒരു നിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമർ മുഖ്താർ അതിനു മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ, കൊളോണിയൽ കാലഘട്ടത്തിൽ, അറബ് ലോകത്തെ ഏറ്റവും വലിയ വീരപുരുഷനായി എങ്ങനെ ആഘോഷിക്കപ്പെട്ടു, അതേ നിലക്കുള്ള ഒരു വീരപുരുഷനായി ഹസൻ നസ്റുള്ള അദ്ദേഹം 30 കൊല്ലത്തിനുള്ളിൽ വളരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഷിയ ഇറാനിയൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ഹിസ്ബുല്ലയെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപ്രിയതയ്ക്ക് വലിയ കോട്ടം തട്ടുന്നുണ്ടെങ്കിൽ പോലും അത് വീണ്ടും ആ ജനപ്രിയത തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആ അർത്ഥത്തിൽ ഹസൻ നസ്റുള്ള ഷിയ വിഭാഗീയതക്കപ്പുറം അറബികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു വീരപുരുഷൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നാം യോജിച്ചാലും വിയോജിച്ചാലും. മുമ്പ് പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം സിറിയയിൽ 2014 ആഭ്യന്തര സംഘർഷത്തിൽ ഹിസ്ബുല്ല സായുധമായി ഇടപെട്ടത് ഷിയ ഐക്യദാർഢ്യം കൊണ്ട് മാത്രമല്ല, അതിന് കൃത്യമായും തന്ത്രപരമായ കാരണങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും ഇറാൻ്റെ താല്പര്യങ്ങൾ അതിൽ വളരെ നിർണായകമായിരുന്നു. മാത്രമല്ല ഷിയ താല്പര്യം എന്ന് പറയുമ്പോൾ തന്നെ സിറിയ ഭരിക്കുന്ന ബഷാർ അൽ അസദും സംഘവും വാസ്തവത്തിൽ ഇറാനിലുള്ള അതേ ഷിയ വിഭാഗമല്ല. ഇറാനിലുള്ളത് 12 ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗമാണ്. ബഷാർ അൽ അസദും കൂട്ടരും അലവികൾ എന്നറിയപ്പെടുന്ന ഒരു വളരെ ചെറിയൊരു ഷിയ വിഭാഗത്തിൽ പെടുന്നവരാണ്. പക്ഷേ ഈ ഷിയ ഐക്യദാർഢ്യത്തിനപ്പുറം ഇതിനൊരു ഒരു തന്ത്രപരമായ ഒരു തലമുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 2003 സദ്ദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന് ശേഷം വാസ്തവത്തിൽ ഹിസ്ബുല്ലക്ക് കിട്ടിയ ഏറ്റവും വലിയ സഹായം സദ്ദാം ഹുസൈൻ 2003 അമേരിക്ക സ്ഥാനഭ്രഷ്ടനാക്കി എന്നുള്ളതാണ്. കാരണം അതിനുശേഷം ടെഹ്റാനിൽ നിന്ന് ഇറാഖ് വഴി സിറിയയിലൂടെ ലബനോനിലേക്ക് നിർബാധം യാതൊരു നിലക്കുള്ള തടസ്സങ്ങളുമില്ലാതെ ഹിസ്ബുല്ലക്ക് ആയുധവും ധനവും എത്തിക്കാനുള്ള ഒരിടനാഴി, ഒരു ഷിയ കൊറിഡോർ എന്നുള്ളതാണ് അതിനെ സാധാരണ വിളിക്കാറുള്ളത്. അത്തരമൊരു സംഗതി ഉണ്ടാക്കാനത് സഹായിച്ചു എന്നുള്ളതാണ്. അതായത് 2003 ശേഷം അതുവരെ വളരെ പ്രയാസപ്പെട്ട ആയുധവും ധനവും എത്തിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് റോഡ് വഴി തന്നെ ടെഹ്റാനിൽ നിന്ന് ബൈറൂത്ത് വരെ ആയുധങ്ങളും പണവും എത്തിക്കാനുള്ളൊരു ഒരു സാഹചര്യം സംജാതമായി എന്നുള്ളതാണ്. യാതൊരു തടസ്സവുമില്ലാതെ, ആരുടെയും പരിശോധനകളില്ലാതെ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ സിറിയയിൽ ബഷാർ അൽ അസദിൻ്റെ ഭരണം നിലനിർത്തുക എന്നത് ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവന പ്രശ്നമായിരുന്നു. കാരണം അവിടെ ഭരണം മാറുകയും ഹിസ്ബുല്ലയോടോ ഇറാനോടോ ശത്രുത പുലർത്തുന്ന ഒരു ഭരണകൂടം സിറിയയിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഹിസ്ബുല്ലക്ക് ആയുധങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരിക്കും. കാരണം പിന്നീട് കടൽ വഴി മാത്രമേ ആയുധങ്ങൾ എത്തിക്കാൻ പറ്റൂ. കടൽ വഴി തീർച്ചയായിട്ടും ഇസ്രായേൽ തൊട്ടപ്പുറത്ത് വടക്കൻ ഭാഗത്ത് ഇസ്രായേലിൻ്റെ സൈന്യം 24 മണിക്കൂറും ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രപരമായ കാരണങ്ങളും കൂടി അതിൻ്റെ പിന്നിലുണ്ട്. എന്താണെങ്കിലും ഇതാണ് ചുരുക്കത്തിൽ ഹിസ്ബുല്ലയും ഹസൻ നസ്റുല്ലയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു സംഗതി. മാത്രമല്ല അതിൽ ഇറാൻ പൂർണ്ണമായും ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്ന് പറയുന്നത് വസ്തുതാപരമായി ചിലപ്പോൾ തെറ്റായിരിക്കും. ഇറാൻ്റെ സ്വാധീനത്തിലുള്ള എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഹിസ്ബുല്ല അടക്കം ഇറാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംഘടനകളാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ യമനിലെ ഹൂസികളായാലും ഇറാഖിലുള്ള പലവിധ ഷിയ മിലീഷ്യകളായാലും ഹിസ്ബുല്ലയായാലും ഒക്കെ തന്നെ, അതേപോലെ സിറിയയിൽ പ്രവർത്തിക്കുന്ന ചില ഇറാൻ ഫണ്ട് ചെയ്യുന്ന ചില സൈനിക സംഘങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇറാൻ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് എന്ന് വിളിക്കുന്ന ഒരു 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 ശക്തിയെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് പശ്ചിമേഷ്യയിൽ അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ശക്തിയും ശക്തി ദൗർബല്യങ്ങൾ മാറി മാറിയിരിക്കും. ഇപ്പോൾ ഹിസ്ബുല്ലയുടെ ശക്തിയും സ്വാധീനവും ഒന്നും ബാക്കിയുള്ളവർക്കില്ല. പക്ഷേ അതേസമയത്ത് ഹൂസികൾ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലത്താണ് അവരുള്ളത്. അതായത് ഇപ്പം ബാബുൽ മന്ദബ് വഴി കടന്നു പോകുന്ന കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായും തകർക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയുന്ന അത്ര സാങ്കേതികമായി തന്ത്രപ്രധാനമായൊരു സ്ഥലത്താണ് അവരുള്ളത്. വലിയൊരു സൈനിക ശക്തി അല്ലെങ്കിൽ പോലും. അപ്പം ഇതാണ് ഈ സാഹചര്യത്തിലാണ്. മാത്രമല്ല ഇതിൽ ഊന്നിപ്പറയേണ്ട ഒരു കാര്യം, 7 ഒക്ടോബർ ഇസ്രായേലിനുള്ളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഉണ്ടായ സംഘർഷത്തിൽ, ആ സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ 8-ാം തീയതിയോ 9-ാം തീയതിയോ ഹസൻ നസ്റുള്ള ഒരു പ്രസംഗം നടത്തുകയും ആ പ്രസംഗത്തിൽ കൃത്യമായി ഗാസയുടെ നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് ഞങ്ങൾ ഇസ്രായേലിനെ ലബനോനിൽ നിന്ന് ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഹമാസിൻ്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് കൃത്യമായി ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഗാസയിൽ യുദ്ധം നടക്കുന്നു, മറുഭാഗത്ത് ബൈറൂത്തിൽ നിന്ന് സദേൺ ലബനോനിൽ നിന്ന് ഹിസ്ബുല്ല ഇസ്രായേലിൻ്റെ വടക്കൻ പ്രവിശ്യയെ നിരന്തരമായി റോക്കറ്റുകൾ വഴി മിസൈലുകൾ വഴിയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഈ ഒരു സാഹചര്യത്തിൽ വടക്കൻ ഇസ്രായേലിൽ നിന്ന് 10,000-ക്കണക്കിന് ആളുകളെ അവിടെ നിന്ന് സ്ഥലം മാറ്റാനും വേറെ സ്ഥലങ്ങളിലേക്ക് അവരെ പുനരധിവസിപ്പിക്കാനും നിർബന്ധിതരാകുന്നു. ആ യുദ്ധത്തിൽ ആ സംഘർഷത്തിൻ്റെ തോത് പലപ്പോഴും കൂടിയും കുറഞ്ഞും വരുന്നതിനിടക്കാണ് ഈ അടുത്ത രണ്ടാഴ്ചയായിട്ട് അത് വളരെ കടുത്തൊരു സംഘർഷത്തിലേക്ക് വരുന്നത്. ഗാസയിൽ നിന്ന് തന്നെ ഒരുപാട് സൈനിക ശക്തിയെ ഇസ്രായേൽ പിൻവലിക്കുകയും അതിനെ വടക്കൻ ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും ഹിസ്ബുല്ലക്കെതിരിൽ സംഘടിതമായ ഒരാക്രമണം, ഹിസ്ബുല്ലയെ തകർക്കുന്ന രൂപത്തിലേക്ക് പോകാനുള്ള ആക്രമണം തുടങ്ങി വെക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പരിണാമമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഹസൻ നസ്റുല്ലയുടെ വധത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണ്, എവിടേക്കൊക്കെയാണ് ഈ സംഘർഷം പോവുക, എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് ഹ്രസ്വമായിട്ടൊന്ന് പരിശോധിക്കാം. ടെഹ്റാനിൽ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് ശേഷം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു സാധ്യതയാണ് ഇറാൻ നേർക്ക് നേരെ യുദ്ധത്തിൽ വരാനുള്ള സാധ്യത. പല ഘട്ടങ്ങളിൽ നിരീക്ഷകർ പറഞ്ഞത് തങ്ങളുടെ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പരിധിയിലുള്ള പ്രൈവറ്റ് സ്വകാര്യ മിലീഷ്യകളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് പകരം ഇറാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേർക്കുനേരെ യുദ്ധത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യം ഇസ്മായിൽ ഹനിയയെ വധിച്ചത് തന്നെ അങ്ങേയറ്റം പ്രകോപനപരമായൊരു സംഗതിയായിരുന്നു. ഹമാസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, മുൻ ഫലസ്തീൻ പ്രധാനമന്ത്രി ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ, അതും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സംഭവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഇസ്മായിൽ ഹനിയെ ഇറാൻ്റെ തലസ്ഥാനത്ത് തന്നെ വധിക്കാൻ ഇസ്രായേലിന് കഴിയുക എന്നുള്ളത് ഇറാനിയൻ ഇൻ്റലിജൻസിൻ്റെയും ഇറാനിയൻ സൈനിക ശേഷിയുടെയും ഒക്കെ നേരെ വലിയ ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു സംഗതിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഹസ്സൻ നസ്റുള്ളയെ ലബനോനിൽ ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം ഇറാൻ നേർക്കുനേരെ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ തോന്നുന്ന ഉത്തരം, ഈ ഉത്തരങ്ങളൊന്നും ഫൈനലല്ല, ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്നതിനപ്പുറം കാര്യങ്ങൾ പോകാം, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇറാൻ നേർക്കുനേരെ യുദ്ധത്തിനിറങ്ങാനുള്ള സാധ്യത ഇല്ല എന്നു തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാൻ നേർക്കുനേരെ യുദ്ധത്തിലിറങ്ങുന്നതോടുകൂടിയിട്ട് ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്ക കുറച്ചും കൂടെ പരസ്യമായി തന്നെ യുദ്ധത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അങ്ങനെയൊരു അമേരിക്കയോട് ചേർന്നുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാനില്ല എന്നുള്ളതൊരു പ്രധാന സംഗതിയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 2003 സദ്ദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ അമേരിക്ക തുനിഞ്ഞിറങ്ങിയപ്പോഴുള്ള സമാനമായൊരു സാഹചര്യം ഇറാനിൽ നിലനിൽക്കുന്നുണ്ട്. ഇറാനിലെ ജനതയിലൊരു വലിയ വിഭാഗം ഈ മതമൗലികവാദ ഭരണകൂടത്തിന് അനുകൂലമല്ല.